You're with SBS Radio.
ഓസ്ട്രേലിയൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും മുതിർന്ന വൈദികനും വത്തിക്കാനിലെ മൂന്നാമനുമായ കർദിനാൾ ജോർജ് പെല്ലിനെ പള്ളിക്കൊയറിലെ അംഗമായിരുന്ന രണ്ട് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കോടതി 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ഇന്നലെ വിധിച്ചു. ഇത് ഓസ്ട്രേലിയയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കേസായിരുന്നു. ഇതിന്റെ ശിക്ഷാവിധി വന്നതിന് ശേഷം ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രതികരണം തേടുകയാണ് SBS മലയാളം. വളരെ ശക്തമായ പദവിയിലിരിക്കുന്നവരെയും നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നാണ് പെർത്തിലുള്ള ജോസ് സിസിലിയാമ ഈ കേസിലെ വിധിക്ക് ശേഷം ചൂണ്ടിക്കാട്ടുന്നത്.
ഇത് ഓസ്ട്രേലിയൻ സമൂഹത്തെ മൊത്തത്തിൽ ഒരു തള്ളി ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു ഒരു വിധിയാണത്. കാര്യം തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ സമൂഹം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ എത്ര ബഹുമാനിക്കുന്നു എന്നുള്ളൊരു ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഇത് നമ്മുടെ നാട്ടില് ഉള്ള പല ആൾക്കാർക്കും ഉണ്ടായ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ ഉണ്ടായ അനുഭവമാണ് ഇതുപോലുള്ള ലൈംഗിക പീഡനങ്ങൾ. തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ സഭയ്ക്ക് ഒരു തിരിച്ചറിവിന്റെ പാഠമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പലപ്പോഴും ഭരണത്തിന്റെയും പൈസയുടെയും എല്ലാം കാര്യത്തിൽ ഇറ്റ് ഹാസ് നോട്ട് ബീൻ കം ഔട്ട്. പീപ്പിൾ ആർ സ്കെയർഡ് ടു ടോക്ക് ടു അതേഴ്സ് വാട്ട് ഹാപ്പൻ ടു ദെയർ ഓൺ ലൈഫ്. ഏറ്റവും അത്യുന്നതങ്ങളിൽ വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കർദിനാൾ പെല്ല്. ഒത്തിരി നിയമ ഹാസ് ടേക്കൺ ക്ലാസസ് ഫോർ ദ ചൈൽഡ് സെക്സ്വൽ അബ്യൂസ്. ആ വ്യക്തിയാണ് ഇത് ചെയ്തത്. പക്ഷെ അതിനകത്ത് ഏറ്റവും ഭയാനകമായ ഒരു കാര്യം, ഒരു കൂട്ടം ആൾക്കാര് കർദിനാൾ പെല്ലിന് വേണ്ടി പ്രാർത്ഥനാ സമൂഹം പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നു. അത് മറ്റുള്ളവരെ എത്ര ബാധിക്കുമെന്ന് അവർ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഇത് ഓസ്ട്രേലിയയിലെ കത്തോലിക്ക സമൂഹത്തിന് മാത്രമല്ല ലോകമാകമാനമുള്ള കത്തോലിക്ക സമൂഹത്തിന്റെ തിരിച്ചറിവിന്റെ മേഖല കൂടിയാണിത്.
ശ്രീ ജോസ്, ഇത് ഇതിനോട് ചേർത്തുകൊണ്ട് തന്നെ ഈ കോടതി വിധിയിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇത് സഭയ്ക്ക് എതിരായിട്ടുള്ള ഒരു വിധിയല്ലെന്ന് എടുത്തു പറയുന്നുണ്ട്.
അതെ, സഭയെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ സഭയെന്ന് പറയുന്ന ഒരു കൂട്ടം നേതാക്കന്മാരും കൂടി ഉണ്ട് അവിടെ. പ്രത്യേകിച്ചും സ്റ്റോളൻ ജനറേഷൻ കാലഘട്ടങ്ങളിൽ ഓസ്ട്രേലിയയിലെ ആദിവാസി സമൂഹം അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ, അത് പലപ്പോഴും റോയൽ കമ്മീഷന്റെ ഒക്കെ വെളിപ്പെടുത്തലുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഈ വിധി വിശ്വാസി സമൂഹത്തെ മാത്രമല്ല ആകമാനമുള്ള ഓസ്ട്രേലിയൻ സമൂഹത്തെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് കരുതുന്നത്.
സമാനമായ സാഹചര്യങ്ങൾക്ക് ഈ ഒരു വിധി, ഈ ഒരു ശിക്ഷാവിധി ഏത് രീതിയിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണമാകുമെന്ന് കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും പോപ്പ് ഫ്രാൻസിസിന്റെ പുതിയ ഇടയലേഖനം, പുതിയ ഉത്ബോധനങ്ങൾ പലപ്പോഴും ആഗോള സഭയ്ക്ക് ഒരു ഉണർവാണ് നൽകുന്നത്. പ്രത്യേകിച്ചും ചൈൽഡ് സെക്സൽ അബ്യൂസ് ഉള്ള അതിന് ഇരയായിട്ടുള്ളവരെ, അതിന് കാരണമായിട്ടുള്ളവരെ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു നിർണായകമായ തീരുമാനങ്ങൾ പോപ്പ് ഫ്രാൻസിസ് എടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അതുപോലെ തന്നെ കർദിനാൾ പെല്ലിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഓസ്ട്രേലിയൻ ബിഷപ്പുമാരുടെ സംഘടന തന്നെ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അവരതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത കോടിക്കണക്കിന് ഡോളറുകളുണ്ട്, അതല്ല പറയുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ദേ ഹാവ് ടേക്കൺ ദ ഡിസിഷൻ, വി ആർ ഒബേയിങ് ദ റൂൾസ് ഓഫ് ദിസ് കൺട്രി റാദർ ദാൻ ദ കാനോനിക് ലോ. ഇത് ഒത്തിരി ആൾക്കാർക്ക് ഒരു ഉണർവ് നൽകുന്ന ഒരു വിധിയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വന്ന ഒത്തിരി ബാലപീഡന കേസുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ
ശിക്ഷാവിധിയെ കുറിച്ച് ന്യൂ സൗത്ത് വെയിൽസിലെ വുലങ്കോങ്ങിലുള്ള അഭിലാഷ് വിജയൻ.
ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടായത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ഒരു ലീഗൽ സിസ്റ്റത്തിലുള്ള വിശ്വാസമാണ് അത് ഒരു പക്ഷേ റീഇൻഫോഴ്സ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എന്റെ അഭിപ്രായം. എന്നാൽ കൂടി ഈ ഇത്രയും ഈ ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച വിക്ടിംസിന്റെ ഭാഗം വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടതിനൊന്നും ഒരു ഈക്വലന്റ് ആവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും കൂടിയ എന്തെങ്കിലും ഒരു ശിക്ഷ തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ പള്ളി അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഈ വിധി മൂലം ഇത്തരത്തിൽ പീഡനം നേരിട്ടുള്ള കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് അഭിലാഷിനുള്ളത്.
ഇത് നമ്മള് നോക്കുവാണെങ്കിൽ ഇതിപ്പം എല്ലാവർക്കും അറിയാതൊരു വലിയ ഇഷ്യൂ ആണ്. ഈ പീഡോഫീലിയ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ നമ്മൾ ഈ വിക്ടിംസിൻ്റെത് തന്നെ നോക്കുകയാണെങ്കിൽ വളരെ കൊല്ലങ്ങൾക്ക് ശേഷം, 10-16 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നിട്ട് ഒരാള് ഫയൽ ചെയ്ത കേസിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാവുന്നത്. ഇത് തുറന്ന് സംസാരിക്കാനും മുന്നോട്ട് വന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ കൂടി പോയി എന്ന് തുറന്ന് പറയാനും കാണിച്ച ആ ഒരു ധൈര്യവും ആ ഒരു കമ്മിറ്റ്മെന്റിനെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് ആ വിക്ടിംസിന്റെ. കാരണം ഒരു ഇങ്ങനെ ഒരു സൈക്കോളജിക്കലി എത്രത്തോളം ഒരു സ്കാർഡാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഒരു പക്ഷേ ഇങ്ങനത്തെ വിധി ഉണ്ടായി ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കുമ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാര് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാതെയോ അവര് മുന്നോട്ട് വരും എന്നുള്ള ഒരു ഇത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. മുന്നോട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് അതിനെ കുറിച്ച് സംസാരിക്കും. ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ എന്താ പറയാ ആട്ടിൻതോലൊക്കെ ചെന്നായകളായി നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാര് നമുക്ക് ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് വേണ്ട രീതിയിൽ അവരെ താക്കീത് ചെയ്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറൊരാൾക്ക് ഇനി ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
അതേസമയം എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി ഇതിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് അറിയുക എന്ന അഭിപ്രായമാണ് മെൽബണിലുള്ള ജിമ്മി തോമസിനുള്ളത്.
George Pell, the reaction, my first reaction would be not an emotional one, but as a Christian and as a follower of Christ, I would like to have a spiritual reaction to this one. What happened between George Pell and the complainants is something clear only between George Pell and God. Only those two know what has actually happened. So from a spiritual point of view, George Pell would know the Bible quite well enough when Jesus himself said, if anyone needs to harm the little ones, it's better for him to have a millstone hung around his neck and jump down into the sea. And on the other side, if the complainants were wrong, they should also know the Bible, being Catholics, that they shouldn't be bearing false witness. So I would imagine it's something that not the outside world would know, but the jury has collected some evidence and they have come to a conclusion that George Pell is a convict. So I wouldn't be able to comment on the legal aspects of it, but from a spiritual side, this is what I would look at the Bible to make a conclusion.
ഒപ്പം ഈ വിധി വലിയ രീതിയിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുമോ എന്നുള്ളതിൽ സംശയമുള്ളതായി ജിമ്മി പറയുന്നു.
ഇതൊരു ഇൻഫ്ലുവൻസ് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിലും മോശമായ സംഭവങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അത് ഇനി നടക്കുകയും ചെയ്യും. ദാറ്റ് ഇസ് ഹ്യൂമൻ നേച്ചർ. നോട്ട് ദാറ്റ് ഐ ആം സൈനിങ് വിത്ത് എനിവൺ ഹു കമ്മിറ്റ്സ് ദ ക്രൈം. ഐ കണ്ടെം സച്ച് ക്രൈംസ് അഗെയിൻസ്റ്റ് വയലേഷൻ ഓഫ് എനി ഹ്യൂമൻ ബീങ്. ബട്ട് yeah, this is going to happen again and again. Especially religious leaders, they need to know that they have to be right with God because they have a pastoral duty, which is to lead people, their pasture, onto the source of truth and light, which is God himself. Other than the misuse of power or abuse of their power and influence is the wrong thing to do. By this statement, I don't condemn anyone because I do not know the truth. Only the people involved know the truth.
ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്ന പീഡന കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഓസ്ട്രേലിയയിലെ സംഭവവികാസങ്ങളെന്ന് സിഡ്നിയിലുള്ള ഡോക്ടർ സഞ്ജീവ് വിജയൻ.
വളരെ നല്ലൊരു സ്വാഗതാർഹമായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമൂഹത്തിലെ ഈ കാത്തലിക് സഭയിലെ മൂന്നാമത്തെ ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ സെന്റൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കാനുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിയായ സന്തോഷം തോന്നുന്നു. ഞാൻ മെയിനായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നത് നമ്മൾ പറിച്ചു നടപ്പെട്ട ഒരു സമൂഹമായതുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്ത്യയിലെ വ്യവസ്ഥിതിയുമായിട്ട് ഒരു നിമിഷം ആലോചിച്ചു പോവുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ചു നാളത്തെ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയിൽ തന്നെ സംഭവിച്ച ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വെറും ബിഷപ്പ് പദവിയിലിരുന്ന ഒരാളെ പോലും ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ ഒന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പീഡിപ്പിക്കപ്പെട്ട സിസ്റ്ററും അവരുടെ സമൂഹവും തെരുവിലിറങ്ങി വന്നതിന് ശേഷമാണ് ഒരു അറസ്റ്റ് പോലും നടന്നത്. വിചാരണയും മറ്റു കാര്യങ്ങളും വിടട്ടെ, ഒരു അറസ്റ്റ് പോലും നടക്കണമെങ്കിൽ അത്ര ജുഡീഷ്യറിയെയും നല്ല നിയമവ്യവസ്ഥയെ സ്വാധീനിക്കാനുള്ള സമൂഹത്തിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പോ ഇവിടുത്തെ ശക്തമായ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ആരും ചോദിച്ചില്ല ഇത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എന്താ മിണ്ടാതെ എന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഒരു ഡിസ്കഷനും വന്നിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്ത് വിധിയും വന്നു. ആ വിധിയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം 6 വർഷത്തെ ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നത്. ഈ 10, 77 വയസ്സുള്ള ഒരു ആള് 6 വർഷത്തെ ശിക്ഷ എന്ന് പറയുമ്പോൾ ജയിൽ ജീവിതം അദ്ദേഹത്തിന് എന്താ ആജീവനാന്ത ശിക്ഷയ്ക്ക് തന്നെ തുല്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പരോള് 3 വർഷം കഴിഞ്ഞേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് അറിയാം, ശിക്ഷ കഴിഞ്ഞാല് ചന്ദ്രശേഖരൻ വധക്കേസിലെ കുഞ്ഞനന്ദൻ ഇറങ്ങി നടക്കുന്നു, ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹം ജയിലിൽ പോലും കിടക്കുന്നില്ല. അപ്പൊ അതേപോലെ ഈ പരോള് പോലും 3.5 വർഷം കിടക്കുന്ന ശക്തമായ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്തരം നിയമവ്യവസ്ഥകൾ കത്തോലിക്ക സഭയിൽ സംഭവിച്ചൊരു കാര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ മലയാളി സമൂഹത്തിലും നമ്മുടെ കേരളത്തിലെ ക്രിസ്തീയ സമൂഹങ്ങളും അനുകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതായത് കുറ്റവാളികളെ നീതിപൂർവമായ ഒരു വിചാരണയ്ക്ക് വിധേയരാക്കാനായിട്ട് സമൂഹം തയ്യാറാകാൻ വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പണ്ട് ശക്തരായ അല്ലെങ്കിൽ പ്രബലരായ ഒരു കുറ്റവാളി വന്നു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു ഒരു പൊതുവെയുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒരു ഇതൊരു മാതൃകയാണ്. അതായത് എത്ര വലിയ വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് അറിയാൻ അവരൊന്നാമത് കുറ്റം ചെയ്യാനായിട്ട് അറയ്ക്കും. കുറ്റം ചെയ്യാൻ അറയ്ക്കുന്നത് മാത്രമല്ല, അത് കുറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ചൂണ്ടിക്കാട്ടി അതിനെതിരെ നടപടിയെടുക്കാനുള്ള അവസരങ്ങൾ കൂടെ ഒരു പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതേസമയം സാധാരണക്കാരന് നീതി ലഭിക്കാനുള്ള അവസ്ഥ ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്നതിന് ഉദാഹരണമായാണ് ഈ കേസിന്റെ വിധിയെ അഡലേഡിലുള്ള അനീഷ് ചാക്കോ നോക്കിക്കാണുന്നത്.
എനിക്ക് ആദ്യം തോന്നിയ ഒരു ആശ്ചര്യവും കൗതുകവും ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 20 മുകളിൽ നടന്ന ഒരു 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 ക്രിമിനൽ കുറ്റം, ഒരു അബ്യൂസ്, ചൈൽഡ് അബ്യൂസ്, അത് അതിന് വളരെ പ്രാധാന്യത്തോടെ അതിനെ വീണ്ടും പരിഗണിക്കുകയും അതിന് കുറ്റം ആരോപിക്കപ്പെട്ട വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന ജോർജ് ബെൽ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പം കുറ്റവാളിയായിട്ട് കോടതി കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തു. 6 വർഷത്തേക്ക് ഇപ്പൊ തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ നല്ല പിടിപാടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പോലും ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുന്നേ, ശിക്ഷിക്കത്തക്കതായ ശക്തമായ ഒരു ലോയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയൻ ലോ എന്നുള്ളത് വളരെ സന്തോഷകരവും പ്രതീക്ഷയുള്ളതുമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഈ വിധി കേട്ടപ്പോ എനിക്ക് തോന്നിയത്. അപ്പം അത് കർദിനാളല്ല ആരാണെങ്കിലും അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു വിധി വന്നത് വളരെ എന്താ പറയുന്നേ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വെർഡിക്റ്റില് ഞാൻ മനസ്സിലാക്കുന്നത് ജഡ്ജ് പോൾ കിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ ക്രിമിനൽ ആയിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാല് അദ്ദേഹത്തിന് ശിക്ഷ ലഭ്യമാക്കാം അല്ലെങ്കിൽ ലഭ്യമാകും എന്നുള്ള ഒരു ഉണർവ്, അതെത്ര ശക്തനാണ് എതിരാളി അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന ആളെങ്കിലും, അങ്ങനെ ഒരു പ്രതീക്ഷ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ ഈക്വാലിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞ ഈ പാവപ്പെട്ടവന് അല്ലെങ്കിൽ സാധാരണക്കാരനും പണക്കാരനും രണ്ട് നീതി എന്നുള്ളൊരു ഒരു ചിന്ത ഒരു എന്താ പറയുന്ന കനം കുറയാൻ സാധ്യതയുണ്ട്. പണമുള്ളവർക്ക് എന്തിനെ വളച്ചൊടിക്കുക എന്നുള്ള ഒരു ചിന്ത സാധാരണക്കാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു സാധ്യത ഈ വിധിയോടുകൂടി കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ വിഷയത്തിൽ കൂടുതൽ പേരുടെ അഭിപ്രായത്തിനായി ശ്രമിച്ചിരുന്നു, എന്നാൽ വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയാത്തതിനാൽ അഭിപ്രായം അറിയിക്കുവാനായി മുന്നോട്ട് വരുന്നില്ല എന്നാണ് അറിയിച്ചത്. മെൽബൺ രൂപതാ ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെയും പ്രതികരണത്തിനായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. കർദിനാൾ ജോർജ് ബെൽ നൽകിയിരിക്കുന്ന അപ്പീലിലുള്ള തീരുമാനം വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
It helps other people to find us.